എല്ലാവരും ഭയപ്പെടുറക്കാം. യോഹന്നാന്റെ സുവിശേഷം രണ്ടാമധ്യായത്തിന്റെ 11-ാം വാക്യം, യോഹന്നാൻ 2:11. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. തലവണക്ക് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. അടയാളങ്ങളുടെ ആരംഭം. പ്രിയ പിതാവേ, തിരുസാന്നിധ്യത്തിനായി സ്തോത്രം. തിരുവചനം തുറന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് വചനത്തെ പ്രകാശിപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്ന ഓരോ വ്യക്തിയും, ഓരോ കുടുംബത്തെ, ഓരോ ദേശത്തെ, ഓരോ സഭയും, ഓരോ ശുശ്രൂഷയും, ഓരോ സംഭവത്തെയും കാലഘട്ടത്തെയും വിവേചിച്ചുകൊണ്ട് ഞങ്ങളോട് സംസാരിക്കണമേ. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ കാതോർത്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ അടയാളങ്ങളുടെ ആരംഭം. മനുഷ്യൻ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ്. ദൈവം ആത്മാവാകുന്നു എന്ന് ബൈബിൾ പറയുന്നു. ദൈവം ആത്മാവാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടത് ആത്മാവാണ്. മനുഷ്യൻ ആത്മാവാണ്, മനുഷ്യരുടെ ആത്മജീവിയാണ്, ഒരു സ്പിരിച്വൽ ബീയിങ് ആണ് മനുഷ്യൻ. അവന് ഭൗതികമായ പദാർത്ഥങ്ങൾ കൊണ്ട് മാത്രം തൃപ്തിപ്പെടുവാനോ അവന്റെ ജീവിതം പൂർത്തീകരിച്ചു എന്ന് ബോധ്യം വരുവാനോ സാധ്യമല്ല. അവന് പിന്നെയും ഒരു ദാഹമുണ്ട്, അവന്റെ അകത്ത്, അവന്റെ അന്തരാത്മാവിൽ ദൈവത്തിന് വേണ്ടിയുള്ള ദാഹം. കാരണം അവൻ ആത്മാവാണ്, അവനൊരു ശരീരമുണ്ട്, ഒരു ശരീരത്തിലാണ് ആത്മാവ് വസിക്കുന്നത്. അവനൊരു ദേഹിയുണ്ട്, ഒരു മനസ്സുണ്ട്. ബൈബിൾ പറയുന്നു ആത്മാവ്, പ്രാണൻ, ശരീരം, മൂന്ന് ഭാഗങ്ങൾ. മനുഷ്യന്റെ മൂക്കിൽ ദൈവം ജീവശ്വാസം ഊതിക്കൊടുത്തു. ദൈവം ഊതിക്കൊടുത്ത ജീവശ്വാസമാണ് ആത്മാവ്. അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്വാസം ഊതിക്കൊടുത്തപ്പോൾ ജീവനുള്ള ദേഹിയായി. ഇപ്പൊ ദേഹി അല്ലെങ്കിൽ സുഖ മനസ്സ് അവനിലുണ്ടായി. മനസ്സുകൊണ്ടാണ് മനുഷ്യൻ അവനെ തന്നെ അറിയുന്നത്. ആത്മാവ് കൊണ്ടാണ് മനുഷ്യൻ ദൈവത്തെ അറിയുന്നത്. ശരീരം കൊണ്ടാണ് മനുഷ്യൻ ലോകത്തെ അറിയുന്നത്. അഞ്ച് ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനുഷ്യൻ ലോകത്തെ അറിയുന്നു. അവൻ്റെ ദേഹി കൊണ്ട് അവനെ തന്നെ അറിയുന്നു. അവൻ്റെ ആത്മാവ് കൊണ്ട് ദൈവത്തെ അറിയുന്നു. ഈ മൂന്ന് ഭാഗങ്ങൾ മാത്രമല്ല മനുഷ്യനുള്ളത്. ഈ മൂന്ന് ഭാഗങ്ങൾ കൊണ്ട് മാത്രം മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാനൊക്കത്തില്ല. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യന് ഇതിനേക്കാൾ കൂടുതൽ ആവശ്യങ്ങളുണ്ട്. ഈ മൂന്ന് ഭാഗം മാത്രം മതിയായിരുന്നെങ്കിൽ നിങ്ങൾ മൂന്ന് ഭാഗവുമായിട്ടല്ലല്ലോ ഇന്ന് വന്നിരിക്കുന്നത്. വസ്ത്രം മനുഷ്യന് ആവശ്യമാണ്. വസ്ത്രം, ആഹാരം ആവശ്യമാണ്, പാർപ്പിടം ആവശ്യമാണ്. അവൻ മനുഷ്യന് ആത്മാവാണ് എന്ന് പറഞ്ഞ ആത്മീയ കാര്യങ്ങൾ മാത്രം മനുഷ്യന് പോരാ. മനുഷ്യന് ആത്മാവുണ്ട്, മനസ്സുണ്ട്, ശരീരമുണ്ട്. ഈ മനുഷ്യന് ഭൗതിക ആവശ്യങ്ങളുണ്ട്. അവന് ആഹാരം വേണം, അവന് വസ്ത്രം വേണം, അവന് പാർപ്പിടം വേണം, അവന് തൊഴിൽ വേണം, അവന് കുടുംബം വേണം. നിരവധി ആവശ്യങ്ങൾ മനുഷ്യനുണ്ട്. ഭൗതിക സാഹചര്യമുണ്ടവന്, ഒരു ഭൗതിക സാഹചര്യം. ദൈവം ഇതിൽ ഏതെല്ലാം കാര്യത്തിൽ മനുഷ്യനെ സഹായിക്കും? പലരും പറയുന്നു ആത്മീയ കാര്യത്തിൽ മാത്രമേ ദൈവം സഹായിക്കത്തുള്ളൂ. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ സമഗ്രമായ സകല ആവശ്യങ്ങൾക്കും ദൈവം മതിയായവനാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ കാര്യം മാത്രമല്ല, മനസ്സിന്റെ കാര്യം മാത്രമല്ല, ആത്മാവിന്റെ കാര്യം മാത്രമല്ല, ഭൗതിക സാഹചര്യങ്ങളിലും ദൈവം അത്ഭുതം ചെയ്യുന്നവനാണ്. യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിക്ക് തൊട്ട് മുമ്പ് ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത ആളുടെ പേര് സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാൻ കുരുടർക്ക് കാഴ്ച കൊടുത്തില്ല, മുടന്തരെ എഴുന്നേൽപ്പിച്ചില്ല, അപ്പമില്ലാത്തവർക്ക് 5 അപ്പം 100 ക്ക് 5000 പേരെ പോഷിപ്പിച്ചില്ല, കുഷ്ഠരോഗികളെ തൊട്ട് ശുദ്ധമാക്കിയില്ല, മരിച്ച ആരെ ഉയർപ്പിച്ചില്ല. മാനസാന്തരപ്പെടുവിനെന്ന് അവൻ പ്രസംഗിച്ചു. 1000 കണക്കിനാളുകൾ, 10000 കണക്കിനാളുകൾ, 1000000 കണക്കിനാളുകൾ മാനസാന്തരപ്പെട്ടു. എന്നൊരത്ഭുതമല്ലാതെ വേറെ ഒരത്ഭുതവും സ്നാപക യോഹന്നാന്റെ മിനിസ്ട്രിയിൽ നടന്നില്ല. നേരെ മറിച്ച് യേശു ക്രിസ്തു തൊട്ടു പുറകെ വന്നപ്പോൾ അവന്റെ മിനിസ്ട്രി അത്ഭുതങ്ങളുടെ ശുശ്രൂഷയായിരുന്നു. മരിച്ചവരെ ഉയർപ്പിച്ചു, കുരുടർക്ക് കാഴ്ച കൊടുത്തു, മുടന്തരെ എഴുന്നേൽപ്പിച്ചു, കുഷ്ഠരോഗികളെ തൊണ്ട് ശുദ്ധമാക്കി, 5 അപ്പം 100 ക്ക് 5000 പേരെ പോഷിപ്പിച്ചു, വെള്ളത്തിന്റെ മുകളിൽ അവൻ നടന്നു. യേശു അത്ഭുതങ്ങളുടെ മിനിസ്ട്രി ചെയ്തു. യേശുവിന്റെ അത്ഭുതങ്ങളുടെ മിനിസ്ട്രിയുടെ ഉദ്ഘാടനം നടന്നത് കാനാവിലെ ഒരു കല്യാണ വീട്ടിലാണ് അതിനെക്കുറിച്ചാണ് ഇവിടെ വായിച്ചത്. യേശുവിന്റെ അത്ഭുതങ്ങളുടെ ഉദ്ഘാടനം നടക്കാൻ പോവാ. യേശു തന്റെ ശുശ്രൂഷയിൽ, തന്റെ പരസ്യ ശുശ്രൂഷയിൽ അത്ഭുതങ്ങൾ ചെയ്തു തുടങ്ങാൻ പോകുക. അതിൽ ഒന്നാമത്തെ അത്ഭുതം, ആദ്യത്തെ അത്ഭുതം അടയാളങ്ങളുടെ ആരംഭം. ആദ്യത്തേത് ഏതായിരിക്കണം? ഏറ്റവും കൂടുതൽ ആളുകളെ ആശ്ചര്യ പരിതന്ത്രരാക്കുന്ന ഒരു അത്ഭുതം ചെയ്തു കളയാം എന്ന് യേശു ചിന്തിച്ചില്ല. കല്യാണ വീട്ടില് ഒരു വിഭവം കുറവായിരുന്നു, അത് യേശു അവർക്ക് കൊടുത്തു. ഇതാ യേശു ചെയ്ത അത്ഭുതം. അതൊരു വലിയ അത്ഭുതമല്ലല്ലോ, അതിനേക്കാൾ വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്തല്ലോ. ഇതൊരു വലിയ അത്ഭുതമല്ലല്ലോ. യേശുവിന്റെ അത്ഭുതം ഒരിക്കലും ആളുകളെ ആശ്ചര്യപരതന്ത്രരാക്കുവാനല്ല, വിസ്മയിപ്പിക്കുവാനല്ല, അമ്പരപ്പിക്കുവാനല്ല. യേശുവിന്റെ അത്ഭുതം എപ്പോഴും ഏതെങ്കിലും മനുഷ്യരുടെ ജീവിതത്തിലെ ആവശ്യം, അവരുടെ ബുദ്ധിമുട്ട്, അവരുടെ പ്രയാസം അത് പരിഹരിക്കുവാനാണ്. ഒരു കല്യാണ വീട്ട് ഇന്നത്തെ പോലെ ഓഡിറ്റോറിയത്തിലല്ല കല്യാണം, ഇന്നത്തെ പോലെ കേറ്ററിംഗ് സർവീസുകാരല്ല ഭക്ഷണം നൽകുന്നത്. അന്നത്തെ കല്യാണം ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്ന കല്യാണം പോലുള്ള കല്യാണമാണെന്ന് പറഞ്ഞാൽ വീട്ടിലാണ് എല്ലാം വെച്ച് വിളമ്പുന്നത്. 3-4 ദിവസം മുമ്പ് ബന്ധുക്കളും സ്വന്തക്കാരും എല്ലാം വീട്ടിൽ വന്നു ചേരും. അവിടെ വളരെ ആഹ്ലാദമാണ്, വളരെ സന്തോഷമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കാണുകയും പരിചയപ്പെടുകയും കൈകൊടുക്കുകയും കസിൻസ് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സ് ഒക്കെ ബന്ധപ്പെടുന്നു. സ്വന്തക്കാരുടെ സ്വന്തക്കാരെയൊക്കെ കാണുവാനായിട്ട് കഴിയുന്നു. പിള്ളേരൊക്കെ ചിരിച്ച് കളിച്ച് ആർത്തൊട്ടൊക്കെ ചോടി നടക്കുന്നു. കല്യാണ വീട് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആഹ്ലാദത്തിൻ്റെ, ആർപ്പിൻ്റെ, തിമിർപ്പിൻ്റെ വീടാണ്. പക്ഷേ ആ വീട്ടിൽ 1-2 പേര് മാത്രം എല്ലാവരെയും കാണുമ്പോൾ ചിരിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ വിഷമം കൊണ്ടാണ് നടക്കുന്നത്. വിരുന്ന് വാഴിക്ക് പോലും അറിയത്തില്ല അവിടെ വീഞ്ഞ് കുറവാണെന്ന്. പക്ഷേ ആ വീട്ടു നായികനറിയാം, വീട്ടു നായികക്കറിയാം. 1-2 പേർക്ക് മാത്രം ഉള്ളിൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. ചിരിക്കുന്നുണ്ട്, കൈകൊടുക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, കുശലം പറയുന്നുണ്ട്, പരിചയപ്പെടുന്നുണ്ട്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്ന ഭാരം വേറെ ആരും പരിഹരിക്കാനില്ല. പക്ഷേ യേശു അവരുടെ പ്രശ്നത്തിൻ്റെ ഉത്തരം നൽകുകയാണ്. യേശുവിൻ്റെ അത്ഭുതം എപ്പോഴും വേദനിക്കുന്ന മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ ഉത്തരം നൽകുകയാണ്. അല്ലാതെ അത്ഭുതം കാണിക്കാൻ വേണ്ടി ഒരത്ഭുതം യേശു കാണിച്ചിട്ടില്ല. ഒരാവശ്യത്തിൻ്റെ, ഒരു പ്രശ്നത്തിൻ്റെ പരിഹാരമായി മാത്രമേ യേശു അത്ഭുതം ചെയ്തുള്ളൂ. ഒരു കല്യാണ വീടാണെങ്കിലും കൊച്ചു വീടാണെങ്കിലും അവിടുത്തെ വിഷമങ്ങൾ നിസ്സാരമെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ് എങ്കിലും അത് പരിഹരിപ്പാൻ യേശു സന്നദ്ധനാണ്. നിന്റെ ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവൻ ഉത്തരവാദിയാണ്. ദൈവം ഉത്തരവാദിയാണ്. രക്ഷ എന്ന വാക്കിൻ്റെ അർത്ഥം നിന്റെ ആത്മാവിൻ്റെ രക്ഷ മാത്രമല്ല ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ രക്ഷയും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പഴയമത്തെ രക്ഷ എന്ന് വരുന്ന ഒരു പദം, ഞാൻ വാക്യം ഞാൻ പറയാം. യാക്കോബിഴ മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേഫ് മന്ത്രിയായിട്ടിരിക്കുന്നു. യോസേഫിന്റെ സഹോദരന്മാർ പേടിച്ചു ഭ്രമിച്ചു പോയി. അപ്പൻ മരിച്ചു, അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ യോസേഫ് നമ്മളോട് പ്രതികാരം ചെയ്തില്ല. നമ്മൾ അവനെ പിടിച്ചു കെട്ടി പണ്ട് പൊട്ടക്കിണറ്റിൽ എറിഞ്ഞതല്ലേ, ഇസ്മായിലിലെ കച്ചവടക്കാർക്ക് വിറ്റതല്ലേ, ഇതിൻ്റെയൊക്കെ വൈരാഗ്യം അവൻ്റെ മനസ്സിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോൾ അവൻ നമ്മളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയെന്ന് തുടങ്ങുമെന്ന് പറഞ്ഞ് അവർ പരിഭ്രമിച്ചപ്പോൾ യോസഫ് അവരോട് പറഞ്ഞു, ചേട്ടന്മാരെ, നിങ്ങളുടെ സ്വഭാവമല്ല എനിക്ക്, നിങ്ങളുടെ കൂട്ടുള്ള ഒരുത്തനല്ല ഞാൻ. അപ്പൻ മരിച്ചുപോയെങ്കിലും നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും ഞാൻ പോറ്റി പുലർത്തി രക്ഷിക്കും. രക്ഷിക്കും, രക്ഷ എന്ന പദമാണ് അവിടെ വന്നിരിക്കുന്നത്. അതിനകത്ത് പോറ്റുക, പുലർത്തുക എന്നതാണ് യോസഫ് പറഞ്ഞത്. ദൈവം നിന്നെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ പോറ്റി പുലർത്തുവാനും ദൈവം ഉത്തരവാദിയാണ്. അവൻ നിന്റെ ആഹാരത്തിന് ഉത്തരവാദിയാണ്. നീ പട്ടിണി കിടക്കാൻ ദൈവം സമ്മതിക്കത്തില്ല. അവൻ നിന്റെ സൃഷ്ടാവ്, നിന്റെ വീണ്ടെടുപ്പുകാരൻ, നിന്റെ രക്ഷകൻ, നിന്റെ ഉടമസ്ഥനാണെങ്കിൽ ഭൂമിയിൽ പട്ടിണി കിടന്ന് മരിക്കുവാൻ ദൈവം നിന്നെ അനുവദിക്കത്തില്ല, ദൈവം സമ്മതിക്കത്തില്ല. ആകാശത്തിലെ പറവുകളെ നോക്കുവേ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല. എന്നാൽ ആ പറവയ്ക്ക് വേണ്ടി കരുതുന്ന ദൈവം, അല്പവിശ്വാസിയേ നിനക്ക് വേണ്ടി എത്ര അധികം വയലിലെ താമര നോക്ക്, എത്ര മനോഹരമായ പുഷ്പമാണ് അതിൽ ഉണ്ടായിരിക്കുന്നത്. അതിന്റെ മനോഹരത പോലെ അണിഞ്ഞൊരുങ്ങുവാൻ ശലോമോൻ രാജാവിന് അവന്റെ പ്രതാപത്തിൽ പോലും കഴിഞ്ഞില്ല. അല്പവിശ്വാസിയേ നിന്നെ നിന്നെ എത്രയധികം മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പി. അതോടുകൂടെ ഇതൊക്കെയും 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 നിങ്ങൾക്കുണ്ടാകും. ദൈവത്തിൻ്റെ വാഗ്ദാനമാണ്. അവൻ നിനക്ക് വേണ്ടി കരുതുന്ന നിന്റെ ആവശ്യങ്ങൾ, ഭൗതികമായ ആവശ്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ കൊള്ളത്തില്ലെന്ന് കരുതരുത്. ചിലര് രണ്ട് കമ്പാർട്ട്മെന്റിലാക്കിയിരിക്കുകയാണ്, ആത്മീയ ഒരു കമ്പാർട്ട്മെന്റും ഭൗതികം മറ്റൊരു കമ്പാർട്ട്മെന്റും. അവർ പറയാറുണ്ട്, ഞാൻ ഒരു ഭൗതിക വിഷയത്തിനുള്ളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടില്ല, ആത്മാക്കൾക്ക് വേണ്ടി മാത്രം കരഞ്ഞിട്ടേ ഉള്ളൂ. അതൊക്കെ വലിയ കൂടിയ ആത്മീയമാണെന്ന് തോന്നുമെങ്കിലും വേദപുസ്തകം അനുസരിച്ചുള്ള ആത്മീയമല്ല. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിച്ചാൽ ദൈവം നിനക്ക് മറുപടി നൽകും. നാളെ എന്തോ സംഭവിക്കും നിനക്ക് അറിഞ്ഞുകൂടാ, നാളെ ഈ ലോകത്ത് എന്ത് വന്നു ഭവിക്കുമെന്ന് നിനക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഒരു കാര്യം നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം, നാളെ എന്നത് നിന്റെ ഉടമസ്ഥന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. ആണിപ്പാടുള്ള കൈകളിലാണ് ഈ സർവ്വ ലോകത്തെയും അവൻ വഹിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാളെയെ കുറിച്ച് നീ വിചാരപ്പെടണ്ട, നിനക്ക് ആങ്സൈറ്റി ഉണ്ടാകണ്ട, നീ ആകുലപ്പെടണ്ട, നിന്റെ മനസ്സിൽ യാതൊരു ചിന്താക്കുഴപ്പങ്ങളും ഉണ്ടാകണ്ട. നിന്റെ കൈക്കൊരാൾ പിടിച്ചിട്ടുണ്ട്, നിന്നെ വീഴുവാൻ തക്കോണം ശത്രു തള്ളിയാലും അവൻ പറയുന്നുണ്ട്, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല, നിന്റെ കാൽ വഴുതുവാൻ ഞാൻ സമ്മതിക്കയില്ല. ഞാൻ നിനക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. നിന്റെ സകല ചിന്താകുലങ്ങളോ, നിന്റെ സകല ചിന്താകുലങ്ങളോ എന്റെ മേൽ ഇട്ടുകൊള്ളുക, എന്റെ മേൽ ഇട്ടുകൊള്ളുക. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങൾ എല്ലാവരും എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കോ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കോ. അവൻ ആശ്വസിപ്പിക്കുന്നവനാണ്, നിന്റെ ഭാരങ്ങൾ എടുത്തു മാറ്റുന്നവനാണ്, നിനക്ക് വേണ്ടി കരുതുന്നവനാണ്. ആ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ച് അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ 40 വർഷം 30 ലക്ഷം ആളുകൾക്ക് ദിനം പ്രതി സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിപ്പിച്ചു. ആഴ്ചയിൽ 6 ദിവസം അവരുടെ കൂടാരത്തിന് ചുറ്റും ശക്തന്മാരുടെ അപ്പം വർഷിപ്പിച്ചു കൊടുത്തുകൊണ്ട് അവരെ മരുഭൂമിയിൽ പോറ്റി പുലർത്തി മരുഭൂമിയിൽ യാത്ര ചെയ്ത് അവരെ ചില ദിവസങ്ങളിൽ പെരുവിർത്തു, ദൈവത്തോട് പരാതി പറഞ്ഞു, ദൈവത്തിന് വിരോധമായി പാപം ചെയ്തു. അവർ മോശയോട് മത്സരിച്ചു, അവർ സ്വർണം കൊണ്ടൊരു കാളക്കുട്ടിയെ ഉണ്ടാക്കി, ഈ കാളക്കുട്ടിയാണ് ഞങ്ങളുടെ ദൈവം എന്ന് പറഞ്ഞ് അതിനെ നമസ്കരിച്ചു, ദൈവത്തെ ചെറുതാക്കി. എന്നിട്ട് അന്ന് രാവിലെയും ദൈവം മന്ന കൊടുത്തു. അവർ മത്സരിച്ച ദിവസം രാവിലെയും ദൈവം മന്ന കൊടുത്തു. അവർ പാപം ചെയ്ത ദിവസം രാവിലെയും ദൈവം മന്ന കൊടുത്തു. ദൈവം വിശ്വസ്തൻ. നീ അവിശ്വസ്തനായി തീരുമ്പോഴോ ദൈവം വിശ്വസ്തനായി പാർക്കുന്നു. മനസ്സിലായവർ കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അവൻ മതിയായവനാണ്, നിനക്ക് കൊണ്ട് കരുതുന്നവനാണ്. നീ ഒരു വഴിയുടെ സൈഡ് ചേർന്ന് പോകേണ്ട കാര്യമില്ല, അവൻ നിനക്ക് വേണ്ടി പുതിയ വഴി തുറന്നിരിക്കുകയാണ്. നിന്റെ വിടുതലിന്റെ വർഷമാണ്, നിനക്ക് വേണ്ടി പുതുവഴി തുറന്നിരിക്കുകയാണ്. നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം നിനക്ക് തരുന്ന വർഷമാണ്. നിന്റെ വാഗ്ദത്തങ്ങൾ, നിനക്കുള്ള വാഗ്ദാനങ്ങൾ ദൈവം നിവർത്തിക്കുന്ന വർഷമാണ്. നിനക്ക് ദൈവം വീട് തരുവാൻ പോകുന്നു, ദൈവം നിനക്ക് വാഹനം തരുവാൻ പോകുന്നു, ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഭാവിയെ ഒരുക്കി തരുവാൻ പോകുന്നു, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ദൈവം അത്ഭുതത്തിന്റെ വഴി തുറക്കുന്നു, നിന്റെ ഭവനത്തെ ദൈവം സഹായിക്കുന്നു, ദൈവത്തിന്റെ സഹായത്തിന് കരം നിനക്ക് അനുകൂലമായി നീട്ടിയിരിക്കുന്നു. നിന്റെ പ്രതിയോഗി കണ്ട് ലജ്ജിക്കേണ്ടതിന്, നിന്റെ പ്രതിയോഗിയുടെ വായടയേണ്ടതിന് തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന അത്ഭുതം ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന വിടുതൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുന്നു. തൊട്ട് കാണിക്കുവാൻ കഴിയുന്ന ദൈവത്തിന്റെ മറുപടി നിനക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയാ. നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് ദൈവം മതിയായവനാണ്. യേശുവിന്റെ അമ്മ മറിയയാണ് യേശുവിനോട് പറയുന്നത്, ഈ വീട്ടിൽ വീഞ്ഞ് കുറവാണ്, കല്യാണ വീടാണ്, വീഞ്ഞ് കുറവാണ്. കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചിട്ടുണ്ട്, ശിഷ്യന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, യേശുവിൻ്റെ അമ്മയെ ക്ഷണിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ അമ്മ എന്ന് പറയുന്നു, കർത്താവിൻ്റെ മാതാവ് യേശുവിനോട് വന്നറിയുമ്പോൾ യേശു പറയുന്നു, നമുക്കെന്നാ ഇവിടെ കാര്യം, എനിക്കും നിനക്കും തമ്മിലെന്ത്, നമുക്കെന്താ ഈ വീട്ടിൽ കാര്യം, ഈ വിഷയത്തിൽ നമുക്കെന്താ കാര്യം, അവരുടെ പ്രശ്നമല്ലേ, നമ്മളിവിടെ അതിഥികളായി വന്നതല്ലേ. പക്ഷേ മാതാവ് ചെന്ന് അവിടുത്തെ ശുശ്രൂഷക്കാരോട്, അവിടുത്തെ ജോലിക്കാരോട്, ദാസന്മാരോട് പറയുന്നു, അവൻ യേശു, എൻ്റെ മകൻ യേശു, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ. അന്ന് മാത്രമല്ല, ഇന്നും ഇന്നും മാതാവ് വിരൽ ചൂണ്ടിരിക്കുന്ന വിരൽ മാറിയിട്ടില്ല. അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ, അത് ചെയ്യുവീൻ. അത്ഭുതത്തിൻ്റെ അടിത്തറ അതാണ്, അത്ഭുതത്തിൻ്റെ സോഴ്സ് അതാണ്, അത്ഭുതത്തിന്റെ മുഖാന്തരം അതാണ്, അത്ഭുതത്തിന്റെ താക്കോല അതാണ്. അവൻ എന്തെങ്കിലും നിങ്ങളോട് കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ, അത് ചെയ്യുവിൻ. അത് ചെയ്യുമ്പോഴാണ് അത്ഭുതം നടക്കുവാൻ പോകുന്നത്. യേശു ആ ശുശ്രൂഷക്കാരോട് പറഞ്ഞു, നിങ്ങൾ വെള്ളം കോരി പാത്രത്തിൽ നിറയ്ക്കണം. ഏത് പാത്രമാ? കൽപാത്രങ്ങൾ അവിടെ കിടപ്പുണ്ട്. യഹൂദന്മാർക്ക് ശുദ്ധീകരണ നിയമമുണ്ട്. ആ നിയമം ഇതാണ്, വെളിയിൽ പോയിട്ട് വരുമ്പോൾ ചന്തസ്ഥലത്തോ പൊതുസ്ഥലത്തോ വഴിയിലോ തെരുവിലോ ഒക്കെ പോയിട്ട് മടങ്ങി വരുന്ന ഒരു യഹൂദൻ അവന്റെ കാല് കഴുകി കൈ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് വീടിനകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. അവൻ വരുമ്പോൾ അശുദ്ധനാണ്. അവൻ വെള്ളം കൊണ്ട് കാലു കഴുകുമ്പോൾ അവൻ വിശുദ്ധനായി തീരും. അതിഥിയെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തിയാൽ അതിഥി വരുമ്പോൾ അതിഥി വീട്ടുകാരനേക്കാൾ ഉയർന്നയാളാണെങ്കിൽ വീട്ടുകാരൻ ഇറങ്ങിച്ചെന്ന് അതിഥിയുടെ കാലുകഴുകി തുടച്ച് അയാൾക്ക് ചുംബനം കൊടുത്ത് വീട്ടിലേക്ക് സ്വീകരിക്കണം. ആ വരുന്ന അതിഥിയും വീട്ടുകാരനും ഒരേ സ്റ്റാറ്റസുള്ള ആളാണെങ്കിൽ ആതിഥേയൻ ഇറങ്ങിച്ചെല്ലണ്ട. ആതിഥേയൻ ചെല്ലുന്നതിന് പകരം അയാളുടെ ദാസൻ ഇറങ്ങിച്ചെന്നാ മതി. ദാസൻ ചെന്ന് വരുന്ന അതിഥിയുടെ കാല് കഴുകി തുടച്ച് വീട്ടിലേക്ക് സ്വീകരിക്കണം. വരുന്നയാള് ഈ ആതിഥേയനേക്കാൾ വീട്ടുകാരനേക്കാൾ സ്റ്റാറ്റസ് കുറഞ്ഞയാളാണെങ്കിൽ ആതിഥേയനും ഇറങ്ങിച്ചെല്ലണ്ട, ദാസനും ഇറങ്ങിച്ചെല്ലണ്ട. വരുന്നവൻ തന്നെത്താൻ കഴുകി കയറി പോരണം. യേശു കുഷ്ഠരോഗിയായ ശിമയോൻ കുഷ്ഠരോഗിയാണെങ്കിൽ അവൻ പണക്കാരനായിരുന്നു, പരീശനുമായിരുന്നു. അവന്റെ വീട്ടിൽ അതിഥിയായി ചെന്ന അവസരത്തിൽ ഒരു പാപനിയായ സ്ത്രീ യേശുവിന്റെ കാൽക്കൽ വന്ന് കണ്ണുനീരുകൊണ്ട് കാല് കഴുകുകയാണ്. അപ്പോൾ ഈ ശിമയോൻ മനസ്സിൽ ചിന്തിച്ച്, ഇവൻ പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ പാപനിയാണെന്ന് അറിഞ്ഞേനെ ഇവളെ എഴുന്നേപ്പിച്ച് പറഞ്ഞു വിട്ടേനെ, ഇവൻ പ്രവാചകനല്ല. പക്ഷെ അവൻ മനസ്സിൽ ചിന്തിച്ചത് യേശു അറിഞ്ഞു. യേശു വെച്ച്, ശിമയോനെ നീ എന്താ മനസ്സിൽ പറയുന്നത്? ഇവൾ എൻ്റെ അടുക്കൽ വന്ന് കരയുന്ന കാര്യമല്ല, ഞാൻ പറയാം. ഇവൾക്ക് അധികം ഞാൻ ക്ഷമിച്ചു കൊടുത്തു. നിന്റെ വീട്ടിൽ വന്ന് നീ എൻ്റെ കാല് കഴുകി തന്നില്ല, നിന്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാല് തുടച്ചു തന്നില്ല, നിന്റെ വീട്ടിൽ വന്നു നീ എന്നെ ചുംബനം ചെയ്ത് സ്വീകരിച്ചില്ല. എന്നതിൻ്റെ അർത്ഥം നീ വിചാരിച്ചു ഞാൻ നിന്നെക്കാൾ ചെറിയവനാണെന്ന്. അതുകൊണ്ടല്ലേ നീ വരാഞ്ഞത്, അതുകൊണ്ടല്ലേ നീ എൻ്റെ കാല്. എന്നാൽ ഈ സ്ത്രീക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. അവൾ എൻ്റെ കാല് കണ്ണുനീര് കൊണ്ട് കഴുകുകയാണ്, അവളുടെ തലമുടി കൊണ്ട് അവൾ എൻ്റെ കാല് തുടയ്ക്കുകയാണ്, അവൾ ഈ കാലിൽ വീണ് ചുംബനം ചെയ്യുകയാണ്. അവളുടെ അനേകമായി പാപങ്ങൾ ക്ഷമിച്ചു കൊടുത്തത് കൊണ്ട് അവൾ എന്നെ അധികം സ്നേഹിക്കുകയാണ്. ചില സ്ഥലത്ത് ശിഷ്യന്മാര് കൈ കഴുകാതെ കയറിയിരുന്ന് ഭക്ഷിക്കുമെന്ന് പറഞ്ഞ് പരീശന്മാര് വഴക്കുണ്ടാക്കി. എന്താ, അവരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് കഴുകിയിട്ട് വേണം കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ക്ഷണിച്ച വീട്ടിൽ വന്നപ്പോൾ ആതിഥേയൻ ഇറങ്ങിച്ചെന്ന് കഴുകിക്കൊടുത്തില്ല, ദാസനെയും വിട്ടില്ല. അതിനർത്ഥം വീട്ടുകാരേക്കാൾ ചെറിയവരാണ് വന്നവർ എന്ന് തെളിയിക്കുക. ശിഷ്യന്മാര് തീരുമാനിച്ച് അങ്ങനെ ഇവർ ചെറുതാക്കിയാൽ ഞങ്ങൾ ചെറുതാകാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെത്താൻ കഴിയാതെ അവർ കയറി അങ്ങിയിരുന്നു. മനസ്സിലായോ? മനുഷ്യർ ചെറുതാക്കുന്നിടത്ത് നീ ചെറുതാകേണ്ട കാര്യമില്ല. നീ ദൈവത്തിന് വിലയേറിയവനാണ്, നീ ദൈവത്തിന് മാന്യനാണ്. യേശുവിൻ്റെ രക്തം കൊണ്ട് നിന്നെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ പൊന്ന് വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നീ വിലയേറിയവനാണ്. എത്ര പേർക്കോ മനസ്സിലായി ഞാൻ പറഞ്ഞ കാര്യം? എത്ര പേർക്കോ മനസ്സിലായി? സന്തോഷമുള്ളവർ കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം, കൈകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. We praise you Lord, we thank you Lord, we worship you Lord, we worship you, worship you. ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയാ. നിന്റെ ഭൗതിക കാര്യത്തിന്, ഭൗതിക ആവശ്യങ്ങൾക്ക് യേശു മതിയായവനാണ്. വെള്ളം കോരി നിറയ്ക്കാൻ യേശു പറഞ്ഞപ്പോൾ അവൾ എഴുതിയിരിക്കുന്നവർ വക്കോളം നിറച്ചു, വക്കോളം. ഇനി നിറയ്ക്കാൻ ഒട്ടുമില്ല, കോരി ഒഴിച്ചൊഴിച്ചൊഴിച്ച് വക്കു വരെ നിറച്ചു. നിറയ്ക്കാൻ പറഞ്ഞാൽ വക്കോളം നിറയ്ക്കണം. അനുസരണം സമ്പൂർണമായ അനുസരണമാണ്, പൂർണ്ണമായ അനുസരണം. പൂർണ്ണമായ അനുസരണത്തിലാണ് നിനക്ക് അത്ഭുതം ദൈവം വെളിപ്പെടുത്താൻ പോകുന്നത്, ഭാഗികമായ അനുസരണത്തിലല്ല. സ്തോത്രം. ഭൗതിക സാഹചര്യങ്ങൾക്ക് യേശു അത്ഭുതം ചെയ്തതുപോലെ തന്നെ മനുഷ്യന്റെ ശരീരത്തിന്റെ കാര്യത്തിൽ യേശു നിരവധി അത്ഭുതങ്ങൾ ചെയ്തു. സന്ധ്യാസമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് നാനാവ്യാധികളുടെ രോഗം ബാധിച്ചവർ, ദീനക്കാർ എല്ലാം അവൻ്റെ അടുക്കൽ അവരെ കൊണ്ടുവരും. കുഷ്ഠരോഗികളെ കൊണ്ടുവരും, ചന്ദ്രരോഗികളെ കൊണ്ടുവരും, പക്ഷവാതക്കാരെ കൊണ്ടുവരും, ഭൂതബാധിതരെ കൊണ്ടുവരും. അവൻ സകലവിധ ദീനക്കാരെയും സൗഖ്യമാക്കി. അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന സകല രോഗികളെയും അവൻ സൗഖ്യമാക്കി എന്ന് ബൈബിൾ പറയുന്നു. അനേക രോഗശാന്തി ക്രൂസൈഡിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്, എന്നാൽ ഇതുവരെയും സകല രോഗികളും സൗഖ്യമാകുന്ന ഞാൻ കണ്ടിട്ടില്ല. സകല രോഗികളെയും സൗഖ്യമാക്കിയ ഒരു രോഗശാന്തി പ്രവർത്തനയും ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ ഒരാളുണ്ട് സകലവിധ രോഗത്തെയും സൗഖ്യമാക്കിയവൻ, അത് നസറേനായ യേശുവാണ്. അവൻ നിന്റെ ആകൃത്യ മോക്കയും മോചിക്കുന്നു. നിന്റെ സകല 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 രോഗങ്ങളെയും സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു, സൗഖ്യമാക്കുന്നു. ഉറപ്പുണ്ടെങ്കിൽ എന്നോട് ഉയർന്നു പറ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. വീണ്ടും പറ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അടുത്ത ആളിനെ തൊട്ടുകൊണ്ട് പറ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. യേശു സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. ഓപ്പറേഷന് മുമ്പ് എല്ലാ ഡോക്ടർമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ബ്ലഡ് കരുതിക്കൊള്ളണം. ഈ ഗ്രൂപ്പിൽപ്പെട്ട ബ്ലഡ് രക്തം പോകാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് ബ്ലഡ് കരുതി കഴിഞ്ഞാലേ ഓപ്പറേഷൻ നടത്തത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഒരു സർജൻ ഇവിടെ വന്നിട്ടുണ്ട്, ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഒരു തുള്ളി ചോര പൊടിയാതെ, ഒരു തുള്ളി ചോര പൊടിയാതെ നിന്റെ അകത്ത് നിന്റെ ആന്തരിക അവയവങ്ങൾക്ക് അത്ഭുതമായിട്ട് സർജറി നടത്തുവാൻ, കേടുപാടുകൾ പോക്കുവാൻ, സൗഖ്യമാക്കുവാൻ കഴിയുന്ന ഒരു ഡോക്ടർ ഇവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയാം, ഡോക്ടർ ജീസസ് ക്രൈസ്റ്റ്. അവൻ ഗിലയാദിലെ നല്ല ഡോക്ടറാണ്. അവന്റെ മക്കൾ ഗിലയാദിലെ സുഗന്ധ തൈലമുണ്ട്. അവൻ നിന്റെ അകത്ത് രോഗങ്ങളെ സൗഖ്യമാക്കും എന്ന് മാത്രമല്ല, നിന്റെ മനസ്സിൽ ആരെങ്കിലും പറഞ്ഞുണ്ടായ, ആരെങ്കിലും നിന്ദിച്ച് അപമാനിച്ച, നിന്നോട് പറഞ്ഞ വാക്കുകൾ നിമിത്തം നിനക്ക് മറക്കാൻ കഴിയാതെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന മുറിവുണ്ടെങ്കില്, ഹൃദയത്തിന് മുറിവേറ്റെങ്കില്, ഇന്ന് അവിടേക്ക് സുഗന്ധ തൈലം ഒഴിച്ച് അവൻ നിന്റെ ആന്തരിക മുറിവുകളെ സൗഖ്യമാക്കുന്നു. നിന്റെ മനസ്സിന്റെ മുറിവുകളെ അവൻ സൗഖ്യമാക്കുന്നു. നിന്റെ വേദനയുടെ പാടുകളില് അവന്റെ സൗഖ്യമാക്കുന്ന തൈലം അവൻ പകരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ യാത്ര പുറപ്പെട്ട മരുഭൂമിയിലൂടെ പോകുമ്പോൾ മൂന്ന് ദിവസം അവർക്ക് വെള്ളം കിട്ടിയില്ല. മൂന്ന് ദിവസം വെള്ളം കുടിക്കാതെ അവർക്ക് നന്നാദാഹിച്ചു. അപ്പോൾ വെള്ളമുള്ളൊരു സ്ഥലം അവർ കണ്ടു. അവർക്ക് വളരെ സന്തോഷമായി, ഓടിച്ചെന്ന് എല്ലാവരും വെള്ളം കോരി കുടിച്ചു. പക്ഷേ അത് അത്യന്തം കയ്പുള്ള വെള്ളമായിരുന്നു, അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല. ആ തടാകത്തിന്റെ പേര് തന്നെ മാറ എന്ന വാക്കിൻ്റെ അർത്ഥം കയ്പെന്ന, കയ്പെന്ന പേരുള്ള തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചവർക്ക് കുടിക്കാൻ കഴിഞ്ഞില്ല. അവർ നിലവിളിച്ചു, ദാഹിക്കുന്ന ജനം അവരെ നിലവിളിച്ചു. അവർ നിലവിളിച്ചപ്പോൾ മോശയും നിലവിളിച്ചു. ദൈവം മോശയോട് പറഞ്ഞു, ആ തടാകത്തിന്റെ കരയിൽ നിൽക്കുന്ന വൃക്ഷം മുറിച്ചെടുത്ത് തടാകത്തിലേക്ക് എറിയുക. മോശ വൃക്ഷം മുറിച്ചെടുത്ത് തടാകത്തിലേക്ക് വെള്ളത്തിലേക്ക് എറിഞ്ഞു. അപ്പോൾ വെള്ളം മധുരമുള്ള വെള്ളമായി തീർന്നു. ജനം മധുരമുള്ള വെള്ളം കുടിച്ചു. എവിടെയാ ദൈവം നിനക്ക് മധുരമുള്ള വെള്ളം കുടിക്കാൻ തരുന്നെന്നറിയാമോ? എവിടെയാ ദൈവം നിനക്ക് മധുരമുള്ള വെള്ളം കുടിക്കാൻ തരുന്നെന്നറിയാമോ? എവിടെ നീ കയ്പുനീര് കുടിച്ചോ, എവിടെ നീ കയ്പുനീര് കുടിച്ചോ, അവിടെ തന്നെ ദൈവം നിനക്ക് മധുരമുള്ള വെള്ളം കുടിപ്പാൻ തരും. എവിടെ നിനക്ക് താഴ്ചയുണ്ടായോ, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. എവിടെ നിനക്ക് വേദനയുണ്ടായോ, അവിടെ തന്നെ ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. എവിടെ നീ അപമാനിക്കപ്പെട്ടുവോ, അവിടെ തന്നെ ദൈവം നിന്നെ മാനിക്കും. എവിടെ ആളുകൾ നിന്നെ താഴ്ത്തിക്കെട്ടിയോ, അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തും. എവിടെ നീ ഞെരുക്കം അനുഭവിച്ചോ, അവിടെ തന്നെ ദൈവം നിനക്ക് വിശാലത വരുത്തും. മാറായിൽ തന്നെ ദൈവം നിനക്ക് മധുരമുള്ള വെള്ളം തരും. പേര് കയ്പെന്നാണെങ്കിലും നീ കുടിക്കുന്ന മധുരമുള്ള വെള്ളമാണ്. അതുകൊണ്ട് ആളുകൾ ചോദിക്കുക, നീ ഇപ്പോഴും അങ്ങനെ വിശ്വാസിക്കുന്നത്, അവർ ധരിച്ചിരിക്കുന്ന മാറായി നല്ലേ നീ കുടിക്കുന്നത്, അതുകൊണ്ട് നീ എന്താ ഇതുവരെ പിന്മാറ്റക്കാരനാകാഞ്ഞത്, ഇതുവരെ എന്താ നിന്റെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളും കൈപ്പുളും നിമിത്തം നീ നാടുവിട്ട് ഓടാത്തത്, എന്താ ഇന്നും നീ ദൈവകൃപയിൽ വന്ന് അങ്ങനെ യോഗത്തിൽ കൈയടിച്ച് സന്തോഷിക്കുന്നത്? അതിൻ്റെ മറുപടി ഇത്രയേ ഉള്ളൂ, ശത്രുവെ നിനക്കറിയത്തില്ല, ഇത് മാറായാണെങ്കിലും ദൈവം എനിക്ക് മധുരമുള്ള വെള്ളമാണ് ഇവിടെ കുടിക്കാൻ തരുന്നത്. മധുരിപ്പിക്കാനുള്ള വൃക്ഷം മാറായുടെ തീരത്തും ദൈവജനം കയ്പുനീർ കുടിച്ച് കഴിഞ്ഞ് ഉണ്ടായി വന്നതല്ല. ദൈവജനം അവിടെ വരുന്നതിന് മുമ്പ് തന്നെ മാറായുടെ തീരത്ത് മധുരിപ്പിക്കുന്ന വൃക്ഷവും ദൈവം നിർത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും മാറായുടെ അനുഭവത്തിൽ നീ കയ്പുനീര് കുടിക്കുമ്പോൾ പെട്ടെന്ന് തലപൊക്കി നോക്കണം, എവിടെയാ ദൈവം മരം വെച്ചിരിക്കുക, എവിടെയാ ദൈവം വൃക്ഷം വെച്ചിരിക്കുന്നത്, എവിടെ ഇവിടെ എവിടെയോ ദൈവം മധുരിപ്പിക്കുന്ന വൃക്ഷം എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. മധുരിപ്പിക്കുന്ന വൃക്ഷം വളർത്താത്ത മാറായി നിന്നെ ഒരിക്കലും ദൈവം കൊണ്ടുപോകത്തില്ല. മനസ്സിലവർ കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക, കൈയൊട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. അതേ മാറായിയുടെ തീരത്ത് ദൈവത്തിന്റെ മധുരിപ്പിക്കുന്ന മരവും ദൈവം വളർത്തിയിട്ടുണ്ട്. കഷ്ടതയോടുകൂടെ ദൈവം നീക്കുപോക്കും ഒരുക്കിയിട്ടുണ്ട്. പ്രതികൂലങ്ങളോടുകൂടെ ദൈവം വിടുതലും ഒരുക്കിയിട്ടുണ്ട്. അവിടെ വെച്ച് ദൈവം മോശയോട് ഒരു നിയമം ചെയ്തു. ആ നിയമം ഇതായിരുന്നു, മോശയെ മിസ്രയീമ്യർക്ക് വരുത്തിയ ഒരു വ്യാധിയും ഞാൻ നിനക്ക് വരുത്തുകയില്ല, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. I am the Lord that healeth thee. അവന്റെ പേര് തന്നെ അതാണ്. എന്താ അവന്റെ പേരെന്ന് അറിയാമോ? യഹോവേ റഫേ. എന്നർത്ഥം സൗഖ്യദായകനായ യഹോവ. ദൈവം തന്നെ പറഞ്ഞതാണ്, ദൈവം തന്നെ മോശയോട് പറഞ്ഞതാണ്. അവൻ്റെ സ്വഭാവമാണ് അവൻ്റെ പേര്, അവൻ്റെ സ്വഭാവത്തെ, അവൻ്റെ നിത്യമായ പ്രകൃതിയെ വിളിച്ചറിയിക്കുന്നതാണ്. അവൻ്റെ നിത്യമായ സ്വഭാവമാണ് അവൻ സൗഖ്യദായകനാണ്. എൻ്റെ സകല രോഗങ്ങളിൽ സൗഖ്യമാക്കുവാൻ, അത്ഭുത സൗഖ്യം തരുവാൻ അവൻ മതിയായവനാണ്. യെരിഹോവിൻ്റെ വാതിൽക്കൽ നിന്നൊരു ഭിക്ഷക്കാരൻ വഴി ആളുകൾ പറഞ്ഞുകൊണ്ട് പോകുന്നത് അവൻ കേട്ടതാ. നസ്രയനായ യേശു കുരുടർക്ക് കാഴ്ച കൊടുക്കുന്നു, മുടന്തരെ എഴുന്നേൽപ്പിക്കുന്നു, കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത്ഭുത വിടുതൽ, അത്ഭുത വിടുതൽ. ഇത് കേട്ട് കേട്ട് അവൻ്റെ അകത്തെ വിശ്വാസം നിറഞ്ഞു, അവൻ്റെ അകത്തെ വിശ്വാസം നിറഞ്ഞു. യേശു തന്നെയാണ് വരാനുള്ള ദാവീദിന്റെ സന്തതി എന്ന് അവൻ നിശ്ചയിച്ചു. അവനാണ് മശിഹ, അല്ലെങ്കിൽ അത്ഭുതം ചേർന്നത്. പക്ഷേ ഞാൻ കണ്ണുമുട്ടനെ എന്നെ ആരേശനിലേക്ക് കൊണ്ടുപോകും, ഞാൻ ഭിക്ഷക്കാരനെ എന്റെ കയ്യെ പിടിച്ചിട്ട് പോകാൻ ആരുമില്ല, ഞാൻ ആരാധനാണ്, എനിക്ക് ആരുമില്ല, ഞാൻ കണ്ണുമുട്ട, ഞാൻ ഭിക്ഷക്കാരൻ. എങ്ങനെ യേശുവിനെ അടുക്കൽ ചെന്ന് എനിക്ക് വിടുതൽ കിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ, യേശുവിനെ എന്റെ വഴിയിൽ കൂടെ വിടണേ, ഒരു ദിവസം യേശുവിനെ ഇത് വഴി ഒന്ന് വിടണേ. ആൾക്കൂട്ടം പോകുമ്പോഴെല്ലാം തിരക്കും, ആരാ പോകുന്നത്, ആരാ പോകുന്നത്, യേശുവാണോന്ന് അറിയാനാ. അവനിങ്ങനെ കാത്തിരിക്കുക. ഒരു ദിവസം ദൈവം യേശുവിനെ എൻ്റെ വഴിയിൽ കൂടെ വിടും, അന്ന് എൻ്റെ വിടുതലിൻ്റെ ദിവസമായിരിക്കും, അന്ന് വിടുതലിൻ്റെ ദിവസമായിരിക്കും. അന്ന് ഒരു യേശു വരുന്ന ദിവസം ആൾക്കൂട്ടം പോകുന്ന ശബ്ദം കേട്ട് അവൻ തിരക്കി, ആരാ 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 പോകുന്നത്. ഒരാൾ നസ്രയനായ യേശുവാ, നസ്രയനായ യേശുവാണെന്ന് കേട്ടിട്ട് അവൻ വിളിക്കുന്നത് എന്താണെന്നറിയാവോ? നസ്രയനായ യേശുവേ എന്നല്ല അവൻ വിളിച്ചത്, ദാവീദ പുത്രേ എന്നോട് കണ്ണു തോന്നണമേ. യേശുവാണെന്ന് ആളുകൾ പറഞ്ഞത്, പക്ഷേ ഇവൻ വിളിച്ച ദാവീദ് പുത്രനെ ഇവനറിയാം, ഈ യേശു തന്നെയാ ദാവീദ് പുത്രൻ. പ്രൈസ് ദ ലോർഡ്. അവൻ്റെ അകത്ത് മനസ്സിലായി, ഇവൻ മശിഹ, ഇവനാണ് കർത്താവ്, ഇവനാണ് രക്ഷകൻ, ഇവനാണ് വിടുവിക്കുന്നവൻ, എന്നോട് ഇവൻ കരുണ കാണിക്കണം. അവൻ നിലവിളിച്ചു. യേശുവിൻ്റെ കൂടെ നടക്കുന്ന വലിയ വലിയ ആളുകളുണ്ടല്ലോ, അവരെ ഈ ഭിക്ഷക്കാരനോട് പറയാണ്, മിണ്ടരുത് മിണ്ടരുത് മുണ്ടരുത് മുണ്ടരുത്, ഞങ്ങളെപ്പോലുള്ള വലിയ വലിയ ആളുകൾ പോകുമ്പോൾ നിന്നെ പോലുള്ള ഭിക്ഷക്കാർ വഴി കിടന്ന് ഒച്ച വെച്ചാൽ ഞങ്ങളെ ബഹുമാനമില്ലെന്ന അർത്ഥം, നിനക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു ബഹുമാനമില്ല, അതുകൊണ്ടാണ് നീ ഒച്ച വെക്കുന്നത്. അതുകൊണ്ട് മിണ്ടരുത്, വാടിച്ചിരിക്കണോ? അവൻ മനസ്സിലാക്കി, ശരിയാ, ഞാനൊരു ഭിക്ഷക്കാരൻ, ഞാൻ കണ്ണു പൊട്ടൻ, ഞാൻ ഇവിടെ കിടന്ന് ഒച്ച വെച്ചാൽ ഈ വലിയ വലിയ ആളുകൾക്കൊക്കെ മാന്യതയ്ക്ക് കുറവാ, ഞാൻ വാടിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ശരിയായ മര്യാദ.
അവരൊക്കെ പോകട്ടെ, പോയി കഴിഞ്ഞ് വാവച്ചാൽ മതി. പക്ഷെ ഒരു കുഴപ്പമുള്ളൂ, ജീവിതകാലം മുഴുവൻ ഞാൻ കണ്ണുപൊട്ടനായിട്ടിരിക്കേണ്ടി വരും. ജീവിതകാലം മുഴുവൻ എൻ്റെ കണ്ണ് തുറക്കാതെ ഇവിടെ ഇരിക്കേണ്ടി വരും. ഓരോ ചാൻസ്, ഒറ്റ ചാൻസ് എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുക. എൻ്റെ വഴിയിൽ കൂടെ യേശു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി നിന്റെ വഴിയിൽ കൂടെ യേശു വന്നിരിക്കുന്നു, നിന്റെ വിടുതലിന് വേണ്ടി, നിന്റെ സൗഖ്യത്തിന് വേണ്ടി. ഇന്ന് രാത്രി യേശു നിന്റെ വഴിയിൽ കൂടെ വന്നിരിക്കുന്നു, വന്നിരിക്കുന്നു. ഈ കുള്ളൻ തീരുമാനിച്ചു, ഇവരുടെ മാന്യത ചില പോയാലും വേണ്ടിയല്ല, ഇവർക്ക് ചില ബുദ്ധിമുട്ടുണ്ടായാലും വേണ്ടിയില്ല, ഇന്നെനിക്ക് വിടുതൽ കിട്ടണം, ഇന്നെനിക്ക് വിടുതൽ കിട്ടണം. അവൻ കുറെ കൂടെ ഒച്ചത്തിൽ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണതോ നേടുമേ. നിന്റെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കൂടെ നീ കയ്യടിക്കാതിരിക്കല്ല. നിന്റെ അടുത്തിരിക്കുന്ന ആൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് നീ സ്തോത്രം പറയാതിരിക്കല്ല. നിന്റെ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് നീ കൈവക്കാതിരിക്കരുത്. നിന്നിട്ട് അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് നീ നൃത്തം ചെയ്യാതിരിക്കരുത്. അവരെ വേണമെങ്കിൽ അസൗകര്യമുണ്ട്, അവരെഴുന്നേറ്റ് മാറിയിരിക്കട്ടെ. അവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അവരെഴുന്നേറ്റ് മാറിയിരിക്കട്ടെ. എന്നെ വിടുതലിൻ്റെ രാത്രിയാണ്, എന്ന രാത്രി നിനക്ക് സൗഖ്യം കിട്ടുന്ന രാത്രിയാണ്, എന്ന രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം നടക്കുന്ന രാത്രിയാണ്. മറ്റുള്ളവരുടെ സൗകര്യം പ്രമാണിച്ച് നീന്നും അമിനമായി ഇരിക്കരുത്. നഷ്ടം നിനക്കാണ്, നഷ്ടം നിനക്കാണ്. അവർക്ക് അല്പം ബുദ്ധിമുട്ടുണ്ടായാലും സാരമില്ല, എന്ന് നീ വിടുതൽ പ്രാപിച്ചേ പോകാവുള്ളൂ, എന്ന് നീ സൗഖ്യം പ്രാപിച്ചേ പോകാവുള്ളൂ. ഹല്ലേലൂയാ. അച്ഛത്തിൽ 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 അവൻ വിളിച്ചു, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. ബൈബിൾ പറയുന്നു, യേശു അവിടെ നിന്നു, യേശു അവിടെ നിന്നു. വഴിയിലിരിക്കുന്ന ഭിക്ഷക്കാരനായ കുരുടൻ വിളിച്ചാലും, ഭിക്ഷക്കാരനായ കണ്ണുപൊട്ടൻ വിളിച്ചാലും, നിൽക്കുന്നവനാണ് എൻ്റെ യേശു. വിളിക്കുന്നവന്റെ സ്റ്റാറ്റസ് നോക്കത്തില്ല, വിളിക്കുന്നവന്റെ ബാങ്ക് ബാലൻസ് നോക്കത്തില്ല, വിളിക്കുന്നവന്റെ ഹൃദയം മാത്രമേ നോക്കത്തുള്ളൂ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയാ. യേശു അവിടെ നിന്നുകൊണ്ടൊരു ചോദ്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്ന് രാത്രിയും യേശു ചോദിക്കുന്നു. വാട്ട് ഷൽ ഐ ഡു ഫോർ യു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം. യേശുവിന് അറിയത്തില്ല ഇവൻ വിളിച്ചത് എന്തിനാണെന്ന്. പക്ഷേ നീ വാഗൊണ്ട് ഏറ്റു പറയണം, നീ നിന്റെ വാഗൊണ്ട് ഏറ്റു പറയണം. വായടച്ച് തലയാട്ടിയിരുന്നാൽ വിടുതൽ കിട്ടത്തില്ല. വാ തുറന്ന് നീ നിന്റെ ആവശ്യം ഏറ്റു പറയണം, ഏറ്റു പറയണം. പൈപ്പൊക്കെ ഉണ്ടായ കാലത്ത് ഈ വഴിയിലൊക്കെ ടാപ്പുകൾ, കുടിവെള്ളങ്ങൾ കിട്ടത്തക്കവണ്, ആളുകൾക്ക് വെള്ളം എടുക്കത്തക്കവണ് പൈപ്പുണ്ടായ കാലത്ത് ആദ്യമായിട്ട് പൈപ്പിൻ്റെ അടുക്കൽ ചെന്ന് ഒരുത്തൻ ടാപ്പ് തുറന്നേച്ച് കൈ വെച്ച് വെള്ളം കുടിക്കുക. കുടിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ തലയാട്ടിക്കൊണ്ടിരിക്കുക. എന്തിനാ തലയാട്ടെന്നറിയാമോ? വെള്ളം നിർത്താൻ മതി, 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 തലയാട്ടുക പൈപ്പിൻ്റെ അടുത്ത്. എന്ന് പറഞ്ഞ പോലെ ഇവിടെ തലയാട്ടിയിരുന്നുകൊണ്ട് ഒരു കാര്യവുമില്ല. നീ വാ തുറന്ന് പറഞ്ഞേക്കത്തുള്ളൂ, നിൻ്റെ ആവശ്യം നീ വാ തുറന്ന് പറയുന്നു. അവരോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണ, എന്താ മറുപടി? മറുപടി എന്താണ്? സ്വർഗത്തിന്റെ സിംഹാസനം ഭൂമിനിരപാത വീടവുമാകുന്നു, ഇതൊന്നും പറഞ്ഞില്ല. കാരണം അവൻ അറിയത്തില്ല, അവനാകെ അറിയാം എനിക്ക് കാഴ്ച കിട്ടണം. ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന, എനിക്ക് കാഴ്ച കിട്ടണം. അവൻ്റെ ആവശ്യം അവനറിയാം. ചിലർ പ്രാർത്ഥിച്ചാൽ എന്തോ പ്രാർത്ഥിച്ചെന്ന് അറിയത്തില്ല, വിഷയമില്ല പ്രാർത്ഥിച്ചിട്ട്. പക്ഷേ നിനക്ക് ദൈവം പ്രാർത്ഥിക്കാൻ പ്രത്യേകം വരം തന്നിട്ടുണ്ട്. നിന്റെ വായിൽ, നിന്റെ വായിൽ പ്രത്യേകം വിഷയം ദൈവം തന്നിട്ടുണ്ട്. നീ പ്രാർത്ഥിക്കാൻ വരം ലഭിച്ച ആളാണ്. ദൈവം വന്ന കൃപാവരം നീ ഉപയോഗിച്ചോളാം. അവൻ്റെ ആവശ്യവും ദൈവം യേശുവിനോട് പറഞ്ഞു, യേശുവേ എനിക്ക് സൗഖ്യം തരണം, എനിക്ക് കാഴ്ച കിട്ടണം, എൻ്റെ കണ്ണ് തുറന്നു വരണം, എൻ്റെ കണ്ണ് തുറന്നു വരണം. ഞാൻ കണ്ണുപൊട്ടനാണ്, ഞാൻ ഇവിടെ ഭിക്ഷക്കാരനായിട്ടിരിക്കുകയാണ്, ഒറ്റ പ്രാർത്ഥന എനിക്കുള്ളൂ, എനിക്ക് കാഴ്ച കിട്ടണോ. എന്തവാ മറുപടി? നിങ്ങളോട് ആരോടെങ്കിലും ഇങ്ങനെ പറഞ്ഞെങ്കിൽ എന്തായിരുന്നു എൻ്റെ മറുപടി? ഒരു കാര്യം ചെയ്, ഞായറാഴ്ച എങ്ങനെ അവിടെ പോവാ, ഒരു മൂന്നാഴ്ച വാ, അത് കഴിഞ്ഞ് പ്രതിഷ്ഠ എടുക്കണം, എല്ലാവരും കുടുംബമായിട്ട് പ്രതിഷ്ഠ എടുക്കണം, അത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാം. പക്ഷേ യേശു പറഞ്ഞില്ല, യേശു പറഞ്ഞില്ല, അൺകണ്ടീഷണലാണ് യേശു വിടുതൽ കൊടുക്കുന്നത്, സൗജന്യമായി. നീ ആരുമായിക്കൊള്ളട്ടെ, എങ്ങനെയുള്ള ആളുമായിക്കൊള്ളട്ടെ, നിനക്കിന്ന് ആവശ്വബോധമുണ്ടെങ്കിൽ, നിൻ്റെ അകത്തൊരു കരച്ചിലുണ്ടെങ്കിൽ, നിൻ്റെ അകത്തൊരു നോമ്പരമുണ്ടെങ്കിൽ, നിന്റെ അകത്തൊരു വേദനയുണ്ടകന് ഒരു ബാധയും കൂടാതെ നിന്നെ വിടുവിക്കുവാൻ സ്നേഹസമ്പന്നനായ കരുണയുടെ മൂർത്തിയായ യേശു എഴുന്നള്ളിയിട്ടുണ്ട്. ഒരുവസ്ഥയില്ല. എന്റെ വിശ്വാസം പോലെ കാഴ്ച ലഭിച്ചിരിക്കുന്നു. അവനെ കണ്ണു തുറന്നു. കണ്ണു തുറന്നാ പിന്നെ വ്യവസ്ഥയുണ്ട് കേട്ടോ. കണ്ണ് തുറക്കുന്നവരെ ഉള്ളൂ വ്യവസ്ഥയില്ലാത്തത്. കണ്ണ് തുറന്നാ പിന്നെ എന്താ വ്യവസ്ഥ? അവൻ പുതപ്പ് വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. പഴയ പുതപ്പം കൊണ്ട് നീ ഇരിക്കണ്ട. വിടുതൽ കിട്ടിയോ? പഴയ പുതപ്പെടുത്ത് ദൂരോട്ട് കളഞ്ഞേച്ച് നിനക്ക് വിടുതൽ തന്നവന്റെ പുറകെ ഇറങ്ങി തിരിച്ചോണം. അവന്റെ കാഴ്ചവടുകളെ നോക്കി പിൻപറ്റിക്കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. അവൻ സൗഖ്യദായകനാണ്. നിന്റെ ശരീരത്തിന്റെ കേടുപാട് എന്താണെങ്കിലും നിന്റെ അസ്ഥികൾ മെനഞ്ഞത് അവനാണ്. നിന്റെ ശരീരത്തിലെ മാംസപേശികളെ നിർമ്മിച്ചത് അവനാണ്. ഓരോ കോശത്തെ ഉരുമാക്കിയത് അവനാണ്. നിന്റെ ഡി എൻ എ കോഡ് പ്രത്യേകം ഉണ്ടാക്കിയത് അവനാണ്. അവൻ അറിയാം നിന്റെ ശരീരത്തിന്റെ കേടുപാട്. നിന്റെ തല മുതൽ പാദം വരെ വ്യാപരിക്കുന്ന സൗഖ്യത്തിന്റെ ശക്തി എന്ന് രാത്രി ശരീരത്തിൽ വ്യാപരിച്ച് നിന്റെ അസ്ഥി പഞ്ചരങ്ങളില് മാംസപേശികളില് നാഡികോശങ്ങളില് നാഡിവ്യൂഹങ്ങളില് ദൈവശക്തി വ്യാപരിക്കട്ടെ. സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ആന്തരിക അവയവങ്ങളില് അത്ഭുത രോഗശാന്തിയുടെ കൃപ ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. എന്റെ ഉദര രോഗത്തെ അവൻ സൗഖ്യമാക്കുന്നു. ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുത വിടുതലൂടെ സംഭവിച്ചുകൊണ്ടെങ്കിൽ അത്ഭുത സൗഖ്യം സംഭവിച്ചത് ഉദര രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. സൗജന്യ സ്കിൻ ഡിസീസ് കർത്താവ് സൗഖ്യമാക്കുന്നു. നിന്റെ ത്വക്ക് രോഗത്തെ കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജി രോഗത്തിന് അത്ഭുത സൗഖ്യം. നിന്റെ ശ്വാസകോശത്തിലെ രോഗത്തിന് അത്ഭുത സൗഖ്യം കർത്താവ് കൽപ്പിക്കുന്നു. അത്ഭുത രോഗശാന്തിയുടെ കൃപയോട് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ തേജസ് ഇവിടെ പൊടിഞ്ഞു നിൽക്കുന്നു. ദൈവത്തിന്റെ കൃപയുടെ ഓളം പട്ടിയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നു. അവന്റെ മുറിവേറ്റ കരം നിന്നെ തൊടുന്നു. അത്ഭുത സൗഖ്യ യേശുവിന്റെ നാമത്തിൽ വിടുതൽ. പിശാചിന്റെ സകല പോരുകളെ ശാസിക്കുന്നു. സാത്താന്റെ സകല ബന്ധനങ്ങളെ ശാസിക്കുന്നു. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയാൽ വിടുതൽ. ഹല്ലേലൂയ. റോമൻ ഗവർണർമാർ താമസിക്കുന്ന പാലസിന്റെ മുറ്റത്തിന് താൽക്കാലിക കോടതിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രിറ്റോറിയം എന്നാണ് പേര്. പ്രിറ്റോറിയം എന്ന് പറഞ്ഞാൽ റോമൻ ഗവർണർമാർ താമസിക്കുന്ന പാലസിന്റെ മുറ്റമാണ്. അത് കോടതിയായിട്ടുകൂടെ ഉപയോഗിക്കുന്ന. യെരുശലേമിൽ റോമൻ ഗവർണർക്ക് പാലസ് ഇല്ലായിരുന്നു. യെരുശലേമിൽ പെരുന്നാൾ നടക്കുമ്പോൾ വിപ്ലവങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് റോമൻ ഗവർണർ അവിടെ വന്ന് താൽക്കാലികമായ വസതിയിൽ പാർക്കുകയാണ്. എങ്കിലും അതിന്റെ മുറ്റവും പ്രിറ്റോറിയവും. പീലാത്തോസ് യെരുശലേമിലെ താൽക്കാലിക കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ അതിന്റെ മുറ്റത്തുള്ള ഒരു കൽത്തൂണിൽ യേശുവിനെ പിടിച്ചു കെട്ടിയിട്ടു. പടയാളികൾ യേശുവിന്റെ പുറത്തുനിന്ന് വസ്ത്രങ്ങൾ അടിച്ചു മാറ്റിക്കളഞ്ഞ് റോമൻ ചാട്ടവാറുകൊണ്ട് അവന്റെ പുറത്തടിച്ചു. കുതിരയുടെ തോല് വെയിലത്തിട്ടുണങ്ങി ചെറിയ നാരുകളായി കീറിയെടുത്ത് അതിന്റെ അറ്റങ്ങൾ ഇരുമ്പ് ചൂണ്ടകളും ഇരുമ്പ് കൊളുത്തുകളും കെട്ടിയിട്ടതാണ് റോമൻ ചമ്പട്ടി. പടയാളി കയ്യിലൊരു പിടിയായിട്ട് അത് വാരിപ്പിടിച്ചുകൊണ്ട് അനേകമായ തോൽ വാറുകൾ ഒരു പിടിയായി വാരിപ്പിടിച്ചുകൊണ്ട് വീശി അടിക്കുകയാണ്. യേശുവിന്റെ നഗ്നമായ പുറത്ത് ആ തോൽ വാറുകൾ പതിഞ്ഞ് അതിന്റെ അറ്റങ്ങളിൽ ഇരുമ്പ് ചൂണ്ടകൾ ഇരുമ്പ് കൊളുത്തുകൾ മാംസത്തിൽ ആഴ്ന്നിറങ്ങി. പടയാളി ചാട്ട വലിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലത്തെ മാംസം കീറിപ്പോയി. യേശുവിന്റെ പുറത്ത് നടുകയും കുറുകയും അടിച്ചപ്പോൾ അവന്റെ പുറത്ത് ഉഴവ് ചാലുകൾ നീളത്തിൽ കീറി. അവന്റെ പുറത്തുണ്ടായ മുറിവുകൾക്ക് പറയുന്ന ഒരു പേരുണ്ട്, അടിപ്പിണരുകൾ. അടികൊണ്ടുണ്ടായ മുറിവുകൾ അടിപ്പിണരുകൾ. അടിപ്പിണരുകൾ യേശു ഏൽക്കുമ്പോൾ പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിൽ വെച്ച പട്ടാളക്കാരൻ അവനെ അടിച്ച് മുറിവേൽപ്പിക്കുമ്പോൾ അവന്റെ മുറിവുകളില് അവന്റെ അടിപ്പിണരുകള് നിന്റെ രോഗശാന്തി ദൈവം അടക്കം ചെയ്തു. അവന്റെ അടിപ്പിണരുകളാൽ ദൈവസൗഖ്യം വന്നിരിക്കുന്നു. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. അവന്റെ അടിപ്പിണരുകളാൽ അവന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യം വന്നും ഇരിക്കുന്നു. വരുമെന്നല്ല, വന്നും ഇരിക്കുന്നു. വന്നും ഇരിക്കുന്നു. പാസ്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ കാല സംഭവമാണ്, സംഭവിച്ചു കഴിഞ്ഞു. 1900 വർഷങ്ങൾക്ക് മുമ്പ് പീലാത്തോസിന്റെ പ്രിറ്റോറിയത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. യേശുവിന്റെ ശരീരത്തിൽ അത് സംഭവിച്ചു കഴിഞ്ഞു. വിശ്വാസം നീ ഏറ്റെടുത്താൽ മതി. വിശ്വാസത്താൽ സൗഖ്യം ഇന്ന് രാത്രി നീ ഏറ്റെടുത്താൽ മതി. നിന്റെ വിടുതൽ ഇന്ന് രാത്രി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നിന്റെ സൗഖ്യം ഇന്ന് രാത്രി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. ഇന്ന് ഏറ്റെടുത്തുകൊള്ളുക. നിന്റെ ശരീരത്തിനോ വിടുതൽ, നിന്റെ മനസ്സിന്റെ വിടുതൽ യേശു അത്ഭുതം ചെയ്തു. മനസ്സിനെ ബാധിക്കുന്നതാണ് ഭയം, മനസ്സിനെ ബാധിക്കുന്നതാണ് ദുർഭൂതങ്ങൾ, മനസ്സിനെ ബാധിക്കുന്നതാണ് പൈശാചിക ശക്തികൾ. കേന്ദ്ര ദേശത്തെ ഭൂതഗ്രസ്തൻ 6000 പിശാചുക്കൾ ഉണ്ടായിരുന്നവൻ യേശുവിന്റെ ഒറ്റ വാക്കുകൊണ്ട് ഭൂതങ്ങൾ പുറത്തായി. അവന് സുബോധം വന്നു, അവൻ വസ്ത്രം ധരിച്ചു, യേശുവിന്റെ കാൽക്കൽ തിരുവെഴുത്തുകൾ പഠിച്ചു. 10 പട്ടണങ്ങൾ ദക്ക പോലീസില് അവൻ യേശുവിന്റെ സുവിശേഷം പ്രസംഗിച്ചു. നിന്റെ മനസ്സിന്റെ പ്രശ്നങ്ങൾക്ക് യേശു അത്ഭുതം ചെയ്യുന്നു. നിന്റെ ആത്മാവിന്റെ പ്രശ്നത്തിന് യേശു അത്ഭുതം ചെയ്യുന്നു. ഏറ്റവും വലിയ അത്ഭുതം അതാണ്. ക്രൂശിലെ കള്ളൻ യേശു ക്രൂശിൽ കിടക്കുന്ന അവസ്ഥയിൽ രണ്ട് വശത്തെയും കള്ളന്മാർ യേശുവിനെ പരിഹസിച്ചു. ചെറുതരിക്കുന്ന ഇടത്ത് വശത്തെ കള്ളൻ മാത്രമേ പരിഹസിച്ചുള്ളൂ, വലത്ത് വശത്തെ കള്ളൻ നല്ല കള്ളനായിരുന്നു. നല്ല കള്ളൻ പറഞ്ഞൊരു കള്ളനില്ല കേട്ടോ, അവനും പരിഹസിച്ചു. സുവിശേഷങ്ങൾ 4 കൂടെ വായിച്ചു നോക്കണം, അപ്പോഴറിയാം ഇരുവരും അവനെ പരിഹസിച്ചു. ഒരു സംഭവം ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ സൂര്യൻ മറഞ്ഞു. രാവിലെ 9 മണിക്കാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. 12 മണിയായപ്പോൾ സൂര്യൻ മറഞ്ഞു, ഭൂമി കുലുങ്ങി, കല്ലറകൾ പൊട്ടി തുറന്നു, പാതാളം തുറന്ന് മരിച്ചവരുടെ ആത്മാക്കൾ എഴുന്നേറ്റ് വന്നു. ഇളകി മറിയുന്ന ഒരു പ്രകൃതിയെ കണ്ടുകൊണ്ട് റോമൻ ജാതിക്കാരനായ ശതാധിപൻ പോലും പറഞ്ഞു, വാസ്തവമായി ഇവൻ ദൈവപുത്രനാണ്. സത്യം സത്യം, ഇവൻ ദൈവപുത്രനാണ്. മനസ്സാന്തരപ്പെടുകയാണ് കള്ളൻ. അവൻ മറ്റേ കള്ളനോട് പറയുന്നു എന്താ പറയുന്നത്? നാം സമശിക്ഷാവിധിയിലായിട്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ? നാം ചെയ്തതിനെ തക്കവണ്ണം പ്രാപിക്കുന്നു. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. നാം സമശിക്ഷാവിധിയിലായിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ല. ആരോട് സമശിക്ഷാവിധി? ദൈവത്തോട്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? ഇവൻ ദൈവപുത്രനാ. ദൈവപുത്രനും നമ്മൾ ഒരേ ശിക്ഷാവിധിയിലായിരിക്കുക. നീ ദൈവത്തെ പേടിക്കണം. രണ്ടാമത് പറഞ്ഞത് നമ്മൾ തെറ്റ് ചെയ്തവരാ, ഇവൻ പരിശുദ്ധനാ, ഇവൻ നിഷ്കളങ്കനാ. മൂന്നാമത് എന്താ പറഞ്ഞത്? മശിഹായേ, അവിടുന്ന് രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്റെയും കൂടി ഓർക്കണമേ. എന്താ പറഞ്ഞതിനർത്ഥം? അവൻ പറഞ്ഞതിനർത്ഥം മശിഹായാണ്, മശിഹയാണ് വരാനുള്ള മശിഹ. രണ്ടാമത്തെ അർത്ഥം, ഇവൻ ക്രൂശിൽ മരിച്ചാലും ഇവൻ മടങ്ങി വരുന്നവനാണ്, ഇവൻ ഉയർത്തെഴുന്നേറ്റ് മടങ്ങി വരും. മൂന്നാമത്തെ അർത്ഥം, ഇവൻ രാജാവാണ്. ഇവൻ ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നു കഷ്ടപ്പെടുന്ന മശിഹയാണെങ്കിലും ഇനിയും വരുന്ന രാജാവായിട്ടാണ്. അടുത്തവൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവൻ വിചാരിച്ചാലേ എന്നെ രക്ഷിക്കാനൊക്കത്തുള്ളൂ. മശിഹയെ അവിടുന്ന് രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണം. കള്ളന്റെ വിശ്വാസം പോരെ എന്ന് ചെല്ലു ചോദിക്കാറുണ്ട്. കള്ളന്റെ വിശ്വാസം മനസ്സിലായില്ല. എന്തെല്ലാം വിശ്വാസം ഉണ്ടെന്ന്? യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് അവൻ വിശ്വസിച്ചു. 2, യേശു ക്രിസ്തു പരിശുദ്ധനാണെന്ന് അവൻ വിശ്വസിച്ചു. 3, യേശു ക്രിസ്തു മശിഹയാണെന്ന് അവൻ വിശ്വസിച്ചു. 4, യേശു ക്രിസ്തു മരിച്ചിട്ട് ഇനി മടങ്ങി വരുമെന്ന് വിശ്വസിച്ചു. 5, യേശു ക്രിസ്തു രാജാവാണെന്ന് വിശ്വസിച്ചു. 6, യേശു ക്രിസ്തുവിന് മാത്രമേ എന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ എന്ന് വിശ്വസിച്ചു. പിന്നെ ഞാൻ പറയുന്ന ഭാവനയാണ്, ബൈബിളിലില്ല കേട്ടോ. ഭാവനയാണെന്ന് പറഞ്ഞാൽ ഇത് ശ്രദ്ധിക്കാത്ത ആളുകൾ യോഗം കഴിയുമ്പോൾ എന്നോട് ചോദിക്കുക, ഏത് വാക്യത്തിലാണ് പാസ്റ്ററെ അതുള്ളത്? അതുകൊണ്ട് ആരെങ്കിലും മയങ്ങിയിരിപ്പുണ്ടെങ്കിൽ അവരോണൊന്ന് കേട്ടോണം. ഇത് ഭാവനയാണ് പറയുന്നത്, ഭാവന ഇത്രയേ ഉള്ളൂ. യേശു മരിച്ചോ യേശുവിൻ്റെ ആത്മാവും, കള്ളൻ മരിച്ചോ കള്ളൻ്റെ ആത്മാവും പറദീസായി ചെല്ലുകയാണ്. ഇന്ന് നീ എന്നോടുകൂടെ പറദീസായിരിക്കുക, എന്നോട് കൂടെ. അങ്ങനെ പറദീസായിലേക്ക് രണ്ടുപേരും കൂടെ ചെല്ലുക. പറദീസായുടെ കാവൽക്കാരായിരിക്കാം ദൈവദൂതന്മാർ. യേശുവിനെ സ്വീകരിപ്പാൻ, ദൈവപുത്രനെ സ്വീകരിപ്പാൻ വലിയ സന്തോഷത്തോടെ കാത്തു നിൽക്കുകയാണ്. അപ്പോൾ അവർക്ക് അത്ഭുതം. യേശു ഒറ്റയ്ക്കല്ല വരുന്നത്, ഒരുത്തം കൂടുണ്ട്. അവർക്ക് സങ്കടവും വിഷമവും എല്ലാം കൂടെ വന്നു. യേശുവേ, അങ്ങേക്ക് പറദീസായി വരുമ്പോൾ ഒരു കൂട്ട് വേണമായിരുന്നെങ്കിൽ
ഈ കള്ളനെ കണ്ടുള്ള കൂട്ടുപിടിക്കാൻ ആ ഗമാലിയലിനെ പോലുള്ള നല്ല മനുഷ്യരില്ലേ അവിടെ? അല്ലെ അരിമത്തിക്കാരൻ യോസെഫിനെ പോലുള്ളവരില്ലേ? അല്ലെ നിക്കോദിമോസിനെ പോലെയുള്ളവരില്ലേ? അവരെ ആരെയെങ്കിലും കൊണ്ടുവരാതെ ഈ കള്ളനെയും കൊണ്ടാണ്, ദുഷ്പ്രവർത്തിക്കാരനെയും കൊണ്ടാണോ നീ വന്നത്? എന്താ ദൂതന്മാർ അങ്ങനെ പറയുന്നെങ്കിൽ പറയാനുള്ള കാരണം ഒറ്റ കാരണമേ ഉള്ളൂ, കൃപ എന്ന വാക്കിന്റെ അർത്ഥം അവർക്ക് അറിഞ്ഞുകൂടാ. കൃപയാൽ രക്ഷിക്കപ്പെട്ട ഒറ്റ ദൂതനുമില്ല. കൃപ എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്തവന് ദൈവം കൊടുക്കുന്ന ദാനം. കൃപയുടെ വലിപ്പം രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. കൊടും ഭാവിയെ രക്ഷിപ്പാണ്ട കാണാം. ദൈവത്തിന്റെ കൃപ അത്രയ്ക്ക് വലിപ്പമുള്ളതാണ്. വലിപ്പമുള്ള ദൈവ കൃപ, അതാണ് ആത്മാവിൽ അത്ഭുതം ചെയ്യുന്ന കൃപയുടെ സ്പർശനമാണ്. നിന്റെ ആത്മാവിന്റെ മുഴുവൻ പാപങ്ങളും മായിച്ച് കളഞ്ഞ് നിനക്ക് പർദീസയുടെ കവാടം തുറന്നു തരാൻ കഴിയുന്ന യേശുവിന്റെ അത്ഭുത പ്രവൃത്തി അനുഭവിച്ചിട്ടുള്ളവർ കൈയുയർത്തി സ്തോത്രം ചെയ്യാം. ഇതുവരെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകൾ ഇന്ന് രാത്രി കാൽവറി യാഗമായി തീർന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുകയാണ്. ഇന്ന് അത്ഭുത സൗഖ്യം നിങ്ങൾക്കുണ്ടാകും. ഇന്ന് വിടുതൽ പ്രാപിച്ചു ഇവിടുന്ന് പോകാവുള്ളൂ. ദൈവം നിനക്ക് വേണ്ടി കരുതി രാത്രിയാണ്. തല ഉണക്കാം, കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. യേശുവിനെ ഇതുവരെ രക്ഷകനായി നീ സ്വീകരിച്ചില്ല എങ്കിൽ ഇന്ന് രാത്രി നിന്റെ ഹൃദയം യേശുവിനോട് തുറന്നു കൊടുക്കുക. നിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിൽ മരിച്ചു. അവന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി ഈ കോമ്പൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആ രക്തത്തിന്റെ ശക്തി നിന്റെ മുഴുവൻ പാപങ്ങളെയും മായിച്ചു കളയുന്നു. നിന്നെ ദൈവ പൈതലാക്കി മാറ്റുന്നു. അത്ഭുതങ്ങളുടെ അത്ഭുതം നിന്റെ അന്തരാത്മാവിൽ ഇന്ന് ദൈവം സംഭവിപ്പിക്കുന്നു. നിന്റെ മനസ്സിന്റെ വേദന മാറ്റുവാൻ, മനസ്സിന്റെ ഭയം മാറ്റുവാൻ, ദുർഭൂതങ്ങളുടെ പോരാട്ടങ്ങളിൽ നിനക്ക് വിടുതൽ തരുവാൻ കർത്താവ് അത്ഭുതം ചെയ്യുന്നവനാണ്. രോഗസൗഖ്യവന്റെ പക്കലുണ്ട്. നിന്റെ ഭൗതിക ആവശ്യങ്ങളിൽ അവൻ നിനക്ക് വിടുതൽ കൽപ്പിക്കുന്നവനാണ്. നിന്റെ ഭൗതിക ആവശ്യങ്ങൾക്ക് അവൻ മതിയായവനാണ്. കർത്താവ് അത്ഭുതം നിനക്ക് വേണ്ടി ചെയ്യും. നിന്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും എന്ന വിശ്വാസമുള്ളവർ കൈവൊക്കെ പിടിച്ച് ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ ജീവിതത്തിൽ കാണും എന്നുള്ളവർ കൈവൊക്കെ പിടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടുകൊണ്ട് പറഞ്ഞ് ഇത് എന്നോടുള്ള ദൂതാണ്, ഇത് എന്നോടുള്ള ദൂതാണ്. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം.